SBS Radio.
നമസ്കാരം, ശ്രീ അനൂപ് തങ്കൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
അനൂപ്. താങ്കൾ നേതൃത്വം നൽകുന്ന ഡെയറി ഫാമിംഗ് പദ്ധതിക്ക്, കേരളത്തിലെ പശു വളർത്തൽ രംഗത്തെ സഹായിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്ക് ഓസ്ട്രേലിയൻ സർക്കാർ ഗ്രാന്റ് നൽകിയിരിക്കുന്നു. ഇതേക്കുറിച്ച് വിശദീകരിക്കാമോ? എന്താണ് ഈ ഗ്രാന്റ് എന്നും ഇതിന്റെ മറ്റു വിശദാംശങ്ങളും.
ഈ ഗ്രാന്റ് നൽകിയിരിക്കുന്നത് ഓസ്ട്രേലിയ ഇന്ത്യ കൗൺസിലാണ്. ഓസ്ട്രേലിയ ഇന്ത്യ കൗൺസിൽ ഇങ്ങനെ ഒരു ഗ്രാന്റിന് ഉള്ള അപേക്ഷകൾ ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ അതേ സമയത്ത് തന്നെ, അതിനു മുമ്പ് തന്നെ ഞാൻ ഇവിടെ വന്ന ഡയറി ഫാമിങ്ങിനെ പറ്റി, ഡയറി ഫാമിംഗ് ഇൻവോൾവ് ആയപ്പോൾ തന്നെ നാട്ടിലും നമ്മുടെ ഡയറി ഫാമേഴ്സിന്റെ രീതികൾ പഠിക്കാനും അതിനെ അതിനെ ബെറ്റർ ആക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇത് എങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു പരിപാടിയിലായിരുന്നു. ഒരു കമ്പനി അതിനുവേണ്ടി രൂപീകരിക്കുകയും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് കണ്ടത്. അങ്ങനെയാണ് ഇതിനുവേണ്ടി അപേക്ഷിക്കാൻ ഞങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പൊ അങ്ങനെ ഇത് അപേക്ഷിച്ചു. അപ്പൊ ഞങ്ങളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയൻ ഫാമേഴ്സ് ബ്രിങ്ങിങ് നോളജ് ടു കേരള ഫാമേഴ്സ് എന്നുള്ളതാണ് ഞങ്ങളുടെ പദ്ധതി. അപ്പൊ അതിനൊരു കമ്പനി രൂപീകരിച്ച്, അതിന്റെ പേര് ഗ്രീൻ ഗ്രാസ് ട്രേഡിംഗ് ട്രസ്റ്റ് എന്നാണ്. അപ്പൊ ഈ ഗ്രീൻ ഗ്രാസ് ട്രേഡിങ്ങിനാണ് ഈ ഗ്രാന്റ് ലഭിച്ചിരിക്കുന്നത്. ഗ്രാന്റ് തുക ഏതാണ്ട് 1.5 ലക്ഷം ഡോളറോളം ലഭിച്ചിട്ടുണ്ട്.
അനൂപ്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? കേരളത്തിലെ പശു വളർത്തൽ രംഗത്ത് എന്തെല്ലാം കുറവുകളാണ് താങ്കൾ ശ്രദ്ധിച്ചത്? അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ഒരു വൈദഗ്ധ്യം ഏത് തരത്തിലാണ് അവിടെ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ മാറ്റങ്ങൾക്കായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത്?
എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫാമിംഗ് രീതികൾ ചിലപ്പോൾ ഒരു 40-50 വർഷം എങ്കിലും പുറകിലാണ്. നമ്മളിപ്പോഴും മിൽക്കിംഗ് മെഷീൻസ് അഡാപ്റ്റ് ചെയ്ത് തുടങ്ങിയില്ല. നമുക്കിപ്പോഴും ഒരു 10 പശുവിന് 2-3 ആൾക്കാർ ജോലിക്കാരുണ്ട്. ടെക്നോളജിയേക്കാൾ കൂടുതൽ ടെക്നിക്കുകൾ അല്ലെങ്കിൽ സിസ്റ്റംസ് നമ്മൾ സിസ്റ്റമാറ്റിക് അല്ല നമ്മൾക്ക്. പിന്നെ വേണ്ട ഏരിയകളിൽ നമ്മൾ ഊന്നൽ കൊടുക്കാതെ ഒട്ടും യാതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ഇല്ലാത്ത ഏരിയകളിലാണ് നമ്മൾ കൂടുതലും ഊന്നൽ കൊടുക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടില് ഡെയറി ഫാമിംഗിൽ എസ്പെഷ്യലി പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പാലിന്, ഇപ്പൊ കേരളത്തിലെ ഫാർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാലിന് വില കിട്ടുന്ന ഫാർമർ കേരളത്തിലെ ഫാർമർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നണെ. എന്നാൽ പോലും അത് ഫാർമറുടെ കയ്യിൽ ആ പൈസ നിൽക്കുന്നില്ല. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക, അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ഈ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ആ ഗ്രാന്റ് തുക ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്ക് ഇതിന്റെ മാർക്കറ്റിംഗ്, ആ ഐഡിയയുടെ മാർക്കറ്റിംഗ് അതിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള അതിന്റെ നടത്തിപ്പ്, അതിന്റെ ആ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതെല്ലാം നമ്മൾ തന്നെ ഫണ്ട് ചെയ്യണം.
അപ്പോൾ ഈ ഗ്രാന്റ് വഴി ലഭ്യമാക്കുന്ന പരിശീലനം കേരളത്തിലുള്ള പശു വളർത്തൽ രംഗത്തെ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? ഒന്ന് വിശദീകരിക്കാമോ?
കേരളത്തിലെ കർഷകരെ മാത്രം ഉദ്ദേശിച്ചാണ് ഈ ഗ്രാന്റ്, ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത്. കാരണം കേരളത്തിലെ ഡെയറി ഫാമിംഗ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നമ്മള് എല്ലാ രീതിയിലും നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനകത്തും അത് തന്നെയാണ്. ഡെയറി ഫാമിംഗിൽ നടക്കുന്നത് അത് തന്നെയാണ്. പശു മുതല്, മരുന്ന് മുതല്, തീറ്റ മുതല്, വെള്ളം മുതല്, എല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങാണ്. എന്നിട്ട് അവര് പറയുന്ന വിലയ്ക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ കാർഷിക മേഖലയുടെ തന്നെ ഒരു പ്രശ്നം, ഒരു കാഴ്ചപ്പാട് ഇതാണ്. ഉപഭോക്തൃ സംസ്ഥാനമാണ് നമ്മൾ എല്ലാ രീതിയിലും. നമ്മള് ഇന്ന് കേരളത്തിലെ, ഇപ്പൊ ഞാൻ സാധാരണ നമ്മൾ ഫാമേഴ്സിന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് കേരളത്തിലെ ഏതാണ്ട് 7 ലക്ഷം ആൾക്കാരോളം 7 ലക്ഷം ഡെയറി ഫാമേഴ്സ് ഉണ്ടെന്നാണ് കണക്ക്. ആ 7 ലക്ഷം ഫാർമേഴ്സിന് നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാതിരി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി അതിന്റെ കോസ്റ്റ് പേ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിലെ, തമിഴ്നാട്ടിലെ ഒരു കർഷകൻ 22 രൂപയ്ക്ക് പാല് വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മിൽമ വാങ്ങുന്ന റേറ്റ് 34 രൂപയ്ക്കാണ്. കർഷകന്റെ ഇത് വാങ്ങുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റ് 33 രൂപയാണ്. അത് മിൽമ കൊടുക്കുമ്പോൾ 44 രൂപയാവും. അപ്പൊ അത് ഒരു ഭയങ്കര ഒരു ഡിസ്പാരിറ്റിയാണ്.
അനൂപ്, ഇതില് ഈ ഗ്രാന്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മാനദണ്ഡങ്ങളായിരുന്നു ഈ ഗ്രാന്റ് ലഭിക്കാനായിട്ട് ഉണ്ടായിരുന്നത്? എങ്ങനെയായിരുന്നു നിങ്ങളുടെ കമ്പനിയെ തിരഞ്ഞെടുത്തത്?
ഈ ഗ്രാന്റ് തെരഞ്ഞെടുക്കാനായിട്ട് ഒത്തിരി മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്നുള്ളതായിരുന്നു. എന്താണ് ചെയ്യാൻ പോകുന്നത്, അടുത്ത രണ്ടു കൊല്ലം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് വ്യത്യാസം വരുത്തും, ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തും എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഞങ്ങൾ ഇതിനെ മൂന്ന് തട്ടായിട്ടാണ് ഇതിനെ തിരിക്കുന്നത്. ഒന്ന് ട്രെയിനിങ്, രണ്ട് കൺസൾട്ടിങ്, മൂന്ന് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ടാഗ് ലൈൻ തന്നെ ഗ്രീൻ ഗ്രാസ് ട്രേഡിംഗ് ഹെൽപ്പിംഗ് ഓസ്ട്രേലിയൻ ഡയറി ഫാമേഴ്സ് ഹെൽപ്പിംഗ് കേരള ഡയറി ഫാമേഴ്സ് ബ്രിംഗിങ് നോളജ് ടു കേരള ഡയറി ഫാമേഴ്സ്, അതാണ് ഇതിന്റെ ടാഗ് ലൈൻ തന്നെ, അതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു വർഷത്തിലൊരു നാല് പ്രാവശ്യമെങ്കിലും നാട്ടിൽ പോയി വിഷയാധിഷ്ഠിതമായിട്ട് ഡയറി ഫാമിങ്ങിലെ വിഷയാധിഷ്ഠിതമായിട്ട് ഉള്ള വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുക. ആ വർക്ക്ഷോപ്പുകളിൽ ആ ഒരു ബേസിക് ട്രെയിനിങ് മോഡ്യൂളുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ടാസ്മേനിയ ടേഫും ക്വീൻസ്ലാൻഡ് അഗ്രികൾച്ചറൽ ആൻഡ് ടെക്നോളജി കോളേജസും അവിടുത്തെ ഈ രണ്ട് ഓർഗനൈസേഷനിലെയും ആളുകളുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഒരു മോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഞാൻ ഇത് രണ്ടും എടുക്കാനുള്ള കാരണമുണ്ട്. ടാസ്മേനിയ ടേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്മേനിയ ഒരു ഡയറി റീജിയൻ ആണ്. അപ്പൊ ഡയറിയുടെ ഒരു ബേസിക് മാനദണ്ഡങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തി വരുന്ന ഒരു ഓർഗനൈസേഷനാണ് ടാസ്റ്റേഫിന്റെ ഡയറി ഡിപ്പാർട്ട്മെന്റ്. ക്വീൻസ്ലാൻഡ് അഗ്രികൾച്ചർ കോളേജിന്റെ എടുക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ട്രോപ്പിക്കൽ റീജിയനിലെ ഡയറി ഫാമിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ കേരളത്തില് കേരളത്തിലെ കാലാവസ്ഥയിൽ സക്സസ്ഫുൾ ആയിട്ട് ഡയറി നടത്താൻ അതിന് വേണ്ട ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഗൈഡൻസ് കിട്ടാൻ ഈ രണ്ടുപേരുടെ കൂടെ കൂടി ഉണ്ടാക്കുന്ന മോഡ്യൂൾ ആകുമ്പോൾ, അതും കേരളത്തിനെ പറ്റി ഒരു ഇൻസൈറ്റ് ഉള്ള ഞാനും കൂടെ കൂടിയിട്ടുള്ളൊരു മോഡ്യൂൾ ആകുമ്പോൾ അത് നമ്മുടെ ഫാമേഴ്സിന് നല്ല പ്രാക്ടിക്കലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡ്യൂളുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ്
ധരിക്കുന്നത്.
രണ്ടാമത്തെ കാര്യം കൺസൾട്ടിങ്, അതായത് ഇപ്പൊ ഒരു വലിയ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളും ഉള്ള ആൾക്കാർക്ക് ഡയറി ഫാമിങ്ങിലേക്ക് തിരിയണം, അതിന് ബേസിക് ആയിട്ട് വേണ്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു ഗൈഡൻസ്, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യാം, ഏറ്റവും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഇത് ഒരു ആപ്പാണ്, ഡയറി ആപ്പ് കേരളത്തിലേക്ക് കേരളത്തിലെ ഫാമേഴ്സിന് വേണ്ടി മാത്രമായിട്ട് തുടങ്ങുന്നു. അതിപ്പോ വാട്സാപ്പിലൊക്കെ നടക്കുന്ന പോലെ ലൈവ് ചാറ്റ് ബോർഡുകൾ, ചാറ്റ് റൂമുകൾ ഉണ്ടാവും ആ ആപ്പിനകത്ത്. അപ്പൊ ഈ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് ഇപ്പൊ നമ്മൾ വാട്സാപ്പിൽ ചോദിക്കുന്ന പോലെ തന്നെ അതിനകത്ത് ചോദിക്കുകയോ എഴുതുകയോ ചെയ്യാം.
ഇത് ഈ ആപ്പ് വികസിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഫാമിംഗ് രംഗത്ത് അല്ലെങ്കിൽ ഡയറി ഫാമിംഗ് രംഗത്തുള്ളവർ ഏത് രീതിയിലാണ് ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്? എത്രമാത്രം പേർ ആപ്പ് ഉപയോഗിച്ച് പരിചയമുള്ളവരാണ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയുമായി പരിചയമുള്ളവരാണ്?
ആ ഒരു ടെക്നോളജിയുടെ പരിചയമായിരിക്കും അവിടുത്തെ ലിമിറ്റേഷൻ വരാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഈ അത്യാവശ്യം എല്ലാവർക്കും തന്നെ സ്മാർട്ട് ഫോണൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ ആ ഒരു ഈ ഒരു ടെക്നോളജി നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോ ഉള്ള സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ വോളണ്ടിയേഴ്സ് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വോളണ്ടിയേഴ്സ് ആയിട്ടൊരു 100 ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരാള് 100 സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മള് മലയാളികളെ ഉദ്ദേശിച്ചാണ് തുടക്കം. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും മലയാളത്തിലായിരിക്കും ഇതിന്റെ, മലയാളത്തില് മലയാളം ഉണ്ട്, ട്രൈലിംഗ്വൽ ആയിട്ടാണ് ഞങ്ങൾ ആദ്യം ഇത് ചെയ്യുന്നത്. അതായത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. കാരണം മലയാളം എന്തായാലും വേണം നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തില് കാരണം കേരളത്തിലാണ് ആദ്യം ഈ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒപ്പം ഹിന്ദിയും ഇംഗ്ലീഷും കൂടി അതിന്റെ ഒപ്പം വയ്ക്കുന്നു ഇപ്പൊ തൽക്കാലത്തേക്ക്. പിന്നീട് നമുക്ക് മറ്റ് ഭാഷകളിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്യുന്നത്.
ഇത് ഏത് തരത്തിലാണ് കേരളത്തിലുള്ള ഫാമേഴ്സിന്, ഡയറി ഫാമേഴ്സിനെ സഹായിക്കാൻ കഴിയുക?
ഇന്ന് കേരളത്തില് പാല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ഷീര കർഷകര് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രം ഒരു ആവറേജ് ഫാർമറുടെ, സാധാരണയുള്ള, ഞാൻ വലിയ ഫാമുകളിലേക്ക് വലിയ ഫാമുകളിലും കൂടുതൽ തന്നെയാണ്, പക്ഷെ ഒരു സാധാരണ ഫാർമറുടെ ഫീഡ് കോസ്റ്റ് തന്നെ ഏതാണ്ട് 33 ഒരു ലിറ്റർ പാല് പ്രൊഡ്യൂസ് ചെയ്യാൻ, 27 to 33 വരെ ആവുന്നുണ്ട്. എനിക്ക് മനസ്സിലായിരിക്കുന്ന അതാണ്. അപ്പൊ ആ എന്നിട്ട് അവർ ഈ പാല് വിൽക്കുന്നത് 36 or 38 ഇത് ഞാൻ ഫീഡ് കോസ്റ്റ് മാത്രമാണ് പറഞ്ഞത്. അതിന്റെ മുകളിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, അവരുടെ എനർജി കോസ്റ്റ് ഉണ്ട്, ലേബർ കോസ്റ്റ് ഉണ്ട്, ഇങ്ങനെ പല കോസ്റ്റുകളുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊരു കാഴ്ചപ്പാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് വിറ്റ് ആ പശുവിനെ വളർത്തുന്ന ഒരു ചെലവ് മേടിച്ചെടുക്കാം, ബാക്കിയുള്ള ഇപ്പൊ ഒരു കിടാവിനെ വിറ്റും ചാണകം വിറ്റുമാണ് അവർക്ക് എന്തെങ്കിലും വരുമാനം അതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഒരു കിടാവുണ്ടായി, ആ കിടാവിനെ വിറ്റ, ആ കിടാവിനെ ഒന്ന് വലുതാക്കി വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്നും എന്തെങ്കിലും കിട്ടും. ഇതാണ് ഒരു കർഷകന് കിട്ടുന്നത് നമ്മുടെ നാട്ടില്. അപ്പൊ ആ ഒരു 33 ഫീഡ് കോസ്റ്റ് എന്നുള്ളതിനെ മാറ്റിയിട്ട് ഒരു ഒരു 10 രൂപയില് ഫീഡ് കോസ്റ്റ് നിർത്താൻ നമുക്ക് സഹായിക്കണം. പിന്നെ എല്ലാം കൂടെ കൂടി ഒരു 15 രൂപ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ ലിറ്റർ ഒരു 15 രൂപയ്ക്കുള്ളിൽ നിർത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഈ ഡിസ്കഷൻസ്, ഈ സോഷ്യൽ മീഡിയ ഡിസ്കഷൻസ് ഈ കൂടെ തന്നെ പല ഫാമേഴ്സും ഒത്തിരി അധികം ഈ കാലിത്തീറ്റ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തി അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവന്ന് ആ ഒരു രീതിയിലേക്ക് അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കണ്ടമാനം മാറ്റുന്ന ഒരു രീതിയിലേക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അതിൽ നിന്നുള്ള ഒരു പ്രചോദനമാണ് ഈ ഐഡിയ. ഇതെങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിൽ ഈ ഗൈഡൻസ് നമ്മുടെ ഫാമേഴ്സിലേക്ക് എത്തിക്കാമെന്ന് തോന്നി തുടങ്ങുന്നത്.
അപ്പോൾ ഇതിൽ ഓസ്ട്രേലിയൻ, ഇതിൽ ഓസ്ട്രേലിയയിലെ ഒരു ഫാമിംഗ്, ഡയറി ഫാമിംഗ് രംഗത്തെ എന്തെല്ലാം എക്സ്പെർട്ടീസാണ് ഇവിടെ എത്തിക്കാൻ കഴിയുക കേരളത്തിലെ ഫാമേഴ്സ്?
മെയിൻ ആയിട്ട് കേരളത്തിൽ, അതാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം. അതായത് ഈ കേരളത്തിലെ ഫാമേഴ്സ് ഒരിക്കലും ഫീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കേരളത്തിലെ ഫാമേഴ്സ് ഫീഡ് വാങ്ങുകയാണ്, പുല്ലാണെങ്കിലും കാലിത്തീറ്റയാണെങ്കിലും എല്ലാം വാങ്ങുകയാണ് ചെയ്യുന്നത്. ഓസ്ട്രേലിയയിലെ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% ഫീഡും ഒരു പശുവിന് ഒരു ദിവസം വേണ്ട 90% അതിന്റെ ഭക്ഷണ ആവശ്യം നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുക. പുല്ലി മാത്രമല്ല, ഇപ്പൊ യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതീ നമ്മുടെ തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ആന്ധ്രയിലും ഒക്കെ ഫാമേഴ്സ്, പഞ്ചാബിലും ഒക്കെ ഫാമേഴ്സ് ചെയ്യുന്നത് അതാണ്. അവരുടെ ഫീഡ് അവരുടെ പറമ്പിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചു നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഈ പുല്ല് വളർത്തിയിട്ട് എന്ത് കാണിക്കണം, പുല്ലുകൊണ്ടൊന്നും പാല് കിട്ടുകയല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. നമ്മൾ നാട്ടിൽ കിട്ടുന്ന ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെയാണ്. അപ്പൊ ആ രീതിക്ക് മാറ്റം വരണം. നമ്മൾ ഇവരുടെ ഫീഡ് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. അറിവാണ് നമ്മൾ എത്തിക്കുന്നത്. അറിവ് എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ട്രെയിനേഴ്സിനെ വർഷത്തിൽ ഒരു 4 പ്രാവശ്യം ട്രെയിനേഴ്സിനെ കൊണ്ട് വന്ന് അവിടെ ഒരു ക്ലാസ് നടത്തുക, അവിടെ ക്ലാസ്സുകൾ വർക്ക്ഷോപ്പുകൾ നടത്തുക. അപ്പൊ അതാണ് ഒന്നാമത്തെ ഇത്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഈ ആപ്പിനകത്ത് ഈ പറയുന്ന പോലത്തെ ഇൻഫർമേഷൻസ് എങ്ങനെ പശുവിനെ, എങ്ങനെ പശുവിന്റെ ഒരു പശുവിനെ വളർത്തുന്ന അത് ഒരു കിടാവായിട്ട് ഉണ്ടാകുന്ന സമയം പോലെ അതിനെ എങ്ങനെ റീഡ് ചെയ്യാം, അതിനെ എങ്ങനെ മെയ്റ്റ് ചെയ്യിക്കുന്നതിന് മുമ്പ് അതിന് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ, അതിനെ പ്രസവിക്കുന്നതിന് മുമ്പുള്ള തീറ്റക്രമങ്ങൾ എങ്ങനെയായിരിക്കണം, പ്രസവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള തീറ്റക്രമങ്ങൾ, തീറ്റകൾ എന്തൊക്കെയാണ് വേണ്ടത്, അത് പ്രസവിച്ചൊരു ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് വരുന്ന മാറ്റം, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളെ പറ്റി കൃത്യമായ ധാരണകളും അറിവുകളും മോഡ്യൂളുകളിലായിട്ട് പ്രസിദ്ധീകരിക്കുക ഈ വെബ്സൈറ്റിൽ.
അവിടെ ഒരു ട്രെയിനിങ് ആപ്പ് ഉപയോഗിക്കാനൊക്കെ ഒരു ട്രെയിനിങ് ലഭ്യമാക്കും.
ഉറപ്പായിട്ടും അതിനാണ് ഈ ഫണ്ട് ഉപയോഗിക്കുക. ഓസ്ട്രേലിയ ഇന്ത്യ കൗൺസിലിന്റെ ഗ്രാന്റ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
എന്തായാലും അനൂപ് തങ്കൻ, വളരെയധികം നന്ദി SBS മലയാളത്തോട് ഗ്രീൻ ഗ്രാസ് ഡയറി ട്രെയിനിങ് എന്ന പദ്ധതിയെക്കുറിച്ചും ഈ ഗ്രാൻഡിനെ കുറിച്ചും വിശദീകരിച്ചതിന്.
Hear more stories in your language by visiting sbs.com.au.